അധ്യായം 19. അവൻ സംരക്ഷിച്ചു, ഓറ്റിപ്പുലർത്തി, പിടിച്ചുനിന്നു. 1-2 ഖണ്ഡികകൾ. ഏ ചോദ്യം: യോസഫിന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ എന്തു മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ബി ചോദ്യം: യോസഫിന് ഏത് അശുഭവാർത്തയാണ് ഭാര്യയോട് പറയാനുണ്ടായിരുന്നത്? ഇരുൾമൂടിയ ബേത്ലഹേം ഗ്രാമം നിദ്രയിലാണ്. യോസഫ് ഒരു ഭാണ്ഡം കൂടി കഴുതപ്പുറത്ത് വെച്ച് കെട്ടി. കഴുത ഭാരം അറിഞ്ഞ മട്ടില്ല. അവൻ കഴുതയെ ചെറുതായൊന്ന് തലോടി, എന്നിട്ട് നാലുപാടും കണ്ണോടിച്ചു. ഈജിപ്തിലേക്കാണ് പോകേണ്ടത്. ഹോ, എത്ര ദൂരം യാത്ര ചെയ്താലാണ്! എങ്ങനെയായാലും ഈജിപ്തിലെത്തിയേ പറ്റൂ. ഒരു പരിചയവുമില്ലാത്ത ആളുകൾ, അറിയാത്ത ഭാഷ, അറിയാത്ത ആചാര രീതികൾ. മറിയയ്ക്കും കുഞ്ഞിനും ആ അന്യനാടിനോടും അവിടുത്തെ രീതികളോടും ഒത്തുപോകാനാകുമോ? അങ്ങനെ പോയി യോസഫിന്റെ ചിന്തകൾ. അപ്രതീക്ഷിതമായി അറിഞ്ഞ അശുഭവാർത്ത എങ്ങനെ തന്റെ പ്രിയതമയോട് അവതരിപ്പിക്കുമെന്ന് യോസഫ് ആദ്യം ചിന്തിച്ചിട്ടുണ്ടാകും. എങ്കിലും അവൻ ധൈര്യം സംഭരിച്ച് വിവരം മറിയയെ അറിയിച്ചു. ഹെരോദാവ് തങ്ങളുടെ ഓമനപുത്രനെ കൊല്ലാൻ നോക്കുന്നെന്നും ഉടനെ അവിടം വിട്ടു പോകണമെന്നും യോസഫ് പറഞ്ഞു. സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ തനിക്ക് പ്രത്യക്ഷപ്പെട്ട് അറിയിച്ചതാണ് ഈ കാര്യമെന്നും പറഞ്ഞു.
മത്തായി 2:13-14 ഇങ്ങനെ വായിക്കുന്നു: അവർ പോയ ശേഷം യഹോവയുടെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് ഓടിപ്പോകുക. ഞാൻ പറയുന്നതുവരെ അവിടെ തന്നെ പാർക്കുക. ശിശുവിനെ കൊല്ലേണ്ടതിന് ഹെരോദാവ് അവനുവേണ്ടി തിരച്ചിൽ നടത്താൻ ഒരുങ്ങുന്നു എന്നു പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു.
മറിയയ്ക്കാകെ ആധിയായി. നിഷ്കളങ്കനായ ഈ പൊന്നോമനെ കൊല്ലുകയോ? എന്തിന്? മറിയയ്ക്കും യോസഫിനും ഒന്നും മനസ്സിലായില്ല. പക്ഷേ അവർ യഹോവ പറഞ്ഞത് അതുപടി വിശ്വസിച്ചു. അവർ ബേത്ലഹേം വിടാൻ തീരുമാനിച്ച് യാത്രയ്ക്ക് ഒരുങ്ങി. 3. ചോദ്യം: യോസഫും കുടുംബവും ബേത്ലഹേം വിട്ടുപോരുന്ന രംഗം വിവരിക്കുക. ചുരുളഴിയുന്ന ഈ നാടകത്തെക്കുറിച്ച് ഒന്നുമറിയാതെ ബേത്ലഹേം ഉറങ്ങുകയാണ്. യോസഫും മറിയയും കുഞ്ഞിനെയും കൊണ്ട് ഇരുളിന്റെ മറപറ്റി പതിയെ ഗ്രാമത്തിന്റെ പുറത്തേക്ക് കടന്നു. അവർ തെക്ക് ദിശയിലേക്കാണ് നീങ്ങുന്നത്. കിഴക്കേ ചക്രവാളത്തിൽ ഇരുളിന് കനം കുറഞ്ഞു തുടങ്ങി. വെളിച്ചം വീഴാറായെന്ന് തോന്നുന്നു. യാത്രയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് യോസഫിന് ഒരൂഹവുമില്ല. കരുത്തരായ ശത്രുക്കളിൽ നിന്ന് ഒരു പാവം മരപ്പണിക്കാരനായ താൻ എങ്ങനെ തന്റെ കുടുംബത്തെ സംരക്ഷിക്കും? നിത്യവൃത്തിക്കുള്ള വക കണ്ടെത്താൻ എപ്പോഴും തനിക്ക് പറ്റിയെന്നു വരുമോ? യഹോവയാം ദൈവം തന്റെ കൈയിലേൽപ്പിച്ച നിധി എത്ര കാലം സൂക്ഷിക്കാൻ തനിക്ക് കഴിയും? കുഞ്ഞിനെ പോറ്റി പുലർത്തണം, സംരക്ഷിക്കണം, വളർത്തിക്കൊണ്ടുവരണം. ഭാരിച്ച നിയോഗം തന്നെ. തന്നെക്കൊണ്ടതിന് കഴിയാതെ പോകുമോ? ഇതൊക്കെ ഓർത്തപ്പോൾ തന്നെ യോസഫിന് ഭയം തോന്നിക്കാണും. എന്നാൽ പ്രതിബന്ധങ്ങൾ നേരിട്ടപ്പോൾ അവസരത്തിനൊത്ത് ഉയർന്ന് അവയോരൊന്നും യോസഫ് ഭംഗിയായി കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും, വിശേഷിച്ച് ഇന്നുള്ള പിതാക്കന്മാർ, യോസഫിന്റെ വിശ്വാസം അനുകരിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. യോസഫ് തന്റെ കുടുംബത്തെ സംരക്ഷിച്ചു. 4-5 ഖണ്ഡികകൾ. ഏ ചോദ്യം: യോസഫിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായത് എങ്ങനെ? ബി ചോദ്യം: ആ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ദൂതൻ യോസഫിനെ ധൈര്യപ്പെടുത്തിയത് എങ്ങനെ? യോസഫിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങിയത് ഇപ്പോഴല്ല, കുറെ മാസങ്ങൾക്ക് മുമ്പാണ്. അന്ന് യോസഫ് സ്വന്തം നാടായ നസറത്തിലാണ്. ഹേലിയുടെ മകൾ മറിയയുമായുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയം. നിഷ്കളങ്കയും ദൈവഭക്തയുമായ ഒരു പെൺകുട്ടിയാണ് മറിയ എന്ന് യോസഫിനറിയാമായിരുന്നു. പക്ഷേ അങ്ങനെയിരിക്കെയാണ് അവൾ ഗർഭിണിയാണെന്ന വിവരം അവനറിയുന്നത്. അവൾക്ക് മാനഹാനി വരാതിരിക്കാൻ, അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ, അതായത് വിവാഹമോചനം നടത്താൻ യോസെഫ് തീരുമാനിച്ചു. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: അക്കാലങ്ങളിൽ വിവാഹനിശ്ചയം ഏതാണ്ട് വിവാഹത്തിന് തുല്യമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഖണ്ണിക തുടരുന്നു: പക്ഷേ സ്വപ്നത്തിൽ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ച് യഹോവയുടെ പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയായിരിക്കുന്നതെന്ന് അറിയിച്ചു. അവൾക്ക് ജനിക്കുന്ന പുത്രൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന് ദൂതൻ പറഞ്ഞു. നിന്റെ ഭാര്യയായ മറിയയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ മടിക്കേണ്ട എന്നും ദൂതൻ യോസഫിന് ധൈര്യം കൊടുത്തു. മത്തായി 1:18-21. നീതിമാനും അനുസരണശീലമുള്ളവനുമായിരുന്നു യോസെഫ്. അവൻ ദൂതൻ പറഞ്ഞതുപോലെ ആ ഭാരിച്ച നിയമനം ഏറ്റെടുത്തു. മറിയയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വളർത്തുക. എന്നാൽ ആ കുഞ്ഞ് യോസെഫിന്റെ സ്വന്തം മകനല്ല, പിന്നെയോ ദൈവത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ പുത്രനാണ്. അവനെ പോറ്റാനും സംരക്ഷിക്കാനും യോസെഫ് തീരുമാനിച്ചു. അങ്ങനെയിരിക്കെയാണ് ഒരു രാജകൽപ്പന പുറപ്പെട്ടതും ഗർഭിണിയായ ഭാര്യയെയും കൂട്ടി യോസെഫ് ബേത്ലഹേമിലേക്ക് പേര് ചാർത്താൻ പോയതും. അവിടെ വച്ചാണ് കുട്ടി പിറക്കുന്നത്. 6-8 ഖണ്ണികകൾ. ഏ ചോദ്യം: ഏതെല്ലാം സംഭവങ്ങളാണ് യോസെഫിന്റെയും അവന്റെ കൊച്ചുകുടുംബത്തിന്റെയും ജീവിതം പിന്നെയും മാറ്റിയത്? ബി ചോദ്യം: സാത്താനാണ് നക്ഷത്രം അയച്ചത് എന്നുള്ളതിന് എന്ത് തെളിവുണ്ട്? യോസെഫ് കുടുംബവുമായി നസറത്തിലേക്ക് മടങ്ങിയില്ല. അവർ ബേത്ലഹേമിൽ തന്നെ താമസിച്ചു. യെരുശലേമിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമേയുള്ളൂ അവിടേക്ക്. അവർ പാവപ്പെട്ടവരായിരുന്നു. എന്നാൽ മറിയയെയും യേശുവിനെയും പോറ്റാൻ യോസെഫ് കഠിനാധ്വാനം ചെയ്തു. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവർ ഒരു കൊച്ചു വീട്ടിൽ താമസം തുടങ്ങി. കുട്ടിക്ക് 1 വയസ്സായി കാണും. അവരുടെ ജീവിതത്തിൽ വീണ്ടും പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചു. ഒരു ദിവസം ഒരു കൂട്ടം പുരുഷന്മാർ മറിയയുടെയും യോസെഫിന്റെയും വീട്ടിലെത്തി. കിഴക്കുനിന്നുള്ള ജ്യോതിഷക്കാരായിരുന്നു അവർ. ഒരുപക്ഷെ അങ്ങ് ദൂരെ ബാബിലോണിൽ നിന്നായിരിക്കാം അവർ വരുന്നത്. ഒരു നക്ഷത്രത്തെ പിന്തുടർന്നാണ് അവർ യാത്ര തുടങ്ങിയത്. ആ നക്ഷത്രം അവരെ കൊണ്ടെത്തിച്ചത് യോസെഫും മറിയയും താമസിക്കുന്ന വീട്ടിലാണ്. യഹൂദന്മാരുടെ രാജാവായി തീരാനുള്ള ശിശുവിനെ അന്വേഷിച്ചാണ് ആ ജ്യോതിഷക്കാരുടെ വരവ്. ഭക്തി ആദരങ്ങളോടെയാണ് ആ പുരുഷന്മാർ എത്തിയിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയായാലും ജ്യോതിഷക്കാർ ശിശുവായ യേശുവിന്റെ ജീവൻ അപകടത്തിലാക്കുകയായിരുന്നു. അവർ കണ്ട നക്ഷത്രം ആദ്യം അവരെ നയിച്ചത് നേരെ ബേത്ലഹേമിലേക്കല്ല, യെരുശലേമിലേക്കാണ്. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: ഈ നക്ഷത്രം ഒരു സ്വാഭാവിക ജ്യോതിശാസ്ത്ര പ്രതിഭാസമായിരുന്നില്ല. അത് ദൈവമയച്ചതുമായിരുന്നില്ല. യേശുവിനെ കൊന്നുകളയാൻ സാത്താൻ ആസൂത്രണം ചെയ്ത കുടില പദ്ധതിയുടെ ഭാഗമായി അവനുപയോഗിച്ച ഒരു പ്രകൃത്യാതീത പ്രതിഭാസമായിരുന്നു അത്. ഖണ്ണിക തുടരുന്നു: അവിടെ എത്തിയ അവർ ദുഷ്ടനായ ഹെരോദാ രാജാവിനോട് യഹൂദന്മാർക്ക് രാജാവായി തീരാനുള്ള ശിശുവിനെ അന്വേഷിച്ചാണ് തങ്ങൾ വരുന്നതെന്ന് അറിയിച്ചു. ആ വാർത്ത കേട്ട ഹെരോദാവിന്റെ ഉള്ളിൽ അസൂയയും കോപവും നിറഞ്ഞു. 9-11 ഖണ്ണികകൾ. ഏ ചോദ്യം: ഹെരോദാവിനേക്കാളും സാത്താനേക്കാളും ശക്തനായ ഒരാൾ പ്രവർത്തിച്ചത് ഏതെല്ലാം വിധങ്ങളിൽ? ബി ചോദ്യം: അപ്പോക്രിഫ പുസ്തകങ്ങളിലെ കെട്ടുകഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഈജിപ്തിലേക്കുള്ള യോസഫിന്റെയും മറിയയുടെയും യാത്ര എങ്ങനെയുള്ളതായിരുന്നു? എന്നാൽ സന്തോഷകരമെന്ന് പറയട്ടെ, ഹെരോദാവിനേക്കാളും സാത്താനേക്കാളും ശക്തനായവൻ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയറിയാം? ശിശുവിനെ കാണാനായി അവന്റെ വീട്ടിലെത്തിയ സന്ദർശകർ അവന് കാഴ്ചകൾ അർപ്പിച്ചതായി നാം കാണുന്നു. അവർ പകരം ഒന്നും ചോദിച്ചതുമില്ല. പൊന്നും കുന്തിരിക്കവും മീറയുമാണ് അവർ കാഴ്ചവച്ചത്. അമൂല്യമായ കാഴ്ചവസ്തുക്കൾ. പെട്ടെന്ന് ഇത്രയും സമ്പത്ത് തങ്ങളുടെ കൈവശം വന്നു ചേർന്നത് കണ്ട് യോസെഫും മറിയയും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാകും. തിരിച്ചുപോയി ഹെരോദാ രാജാവിനോട് കുട്ടിയെ കണ്ടെത്തിയ കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ജ്യോതിഷക്കാർ. പക്ഷേ യഹോവ ഇടപെട്ടു. വേറൊരു വഴിയായി സ്വദേശത്തേക്ക് മടങ്ങാൻ യഹോവയൊരു സ്വപ്നത്തിൽ ആ പുരുഷന്മാരോട് ആവശ്യപ്പെട്ടു.
മത്തായി 2:1-12 വരെ ഇങ്ങനെ വായിക്കുന്നു. ഹെരോദാ രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്നുള്ള ജ്യോതിഷക്കാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? കിഴക്കായിരിക്കെ ഞങ്ങളവന്റെ നക്ഷത്രം കണ്ടു, അവനെ വണങ്ങാൻ വന്നിരിക്കുന്നു എന്നു പറഞ്ഞു. ഇതു കേട്ട് ഹെരോദ രാജാവും യെരുശലേമൊക്കെയും പരിഭ്രമിച്ചു. അവൻ ജനത്തിന്റെ എല്ലാ മുഖ്യപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു ജനിക്കുന്നത് എവിടെയായിരിക്കുമെന്ന് അന്വേഷിച്ചു. അവർ അവനോട് പറഞ്ഞത്, യഹൂദിയയിലെ ബേത്ലഹേമിലാകുന്നു. എന്തെന്നാൽ പ്രവാചകൻ മുഖാന്തരം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, യഹൂദദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദയിലെ അധിപതികളിൽ ഒട്ടും താണതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കാനുള്ള അധിപൻ നിന്നിൽ നിന്നു പുറപ്പെട്ടുവരും. അനന്തരം ഹെരോദാവ് രഹസ്യമായി ജ്യോതിഷക്കാരെ വിളിപ്പിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയം കൃത്യമായി ചോദിച്ചറിഞ്ഞു. അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട്, പോയി ശിശുവിനെ തിരഞ്ഞു കണ്ടുപിടിക്കുക, കണ്ടെത്തിയാലുടൻ ഞാനും ചെന്ന് അവനെ വണങ്ങേണ്ടതിന് വന്ന് എന്നെ അറിയിക്കുക എന്നു പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ അവിടെ നിന്ന് യാത്രയായി. കിഴക്കുവെച്ച് അവർ കണ്ട നക്ഷത്രമോ അവർക്കു മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. ഒടുവിൽ അത് ശിശു കിടന്നിരുന്ന സ്ഥലത്തിന് മുകളിലായി ചെന്നു നിന്നു. നക്ഷത്രം നിന്നത് കണ്ട് അവർ അത്യന്തം ആഹ്ലാദിച്ചു. വീടിനകത്ത് ചെന്നപ്പോൾ അവർ ശിശുവിനെ അമ്മയായ മറിയയോടൊപ്പം കണ്ട് സാഷ്ടാംഗം വീണ് പ്രണമിച്ചു. അവർ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും അവന് കാഴ്ചവെച്ചു. എന്നാൽ ഹെരോദാവിന്റെ അടുത്തേക്ക് മടങ്ങരുതെന്ന് സ്വപ്നത്തിൽ ദിവ്യ മുന്നറിയിപ്പ് ലഭിച്ചതിനാൽ അവർ മറ്റൊരു വഴിയായി സ്വദേശത്തേക്ക് മടങ്ങി.
ജ്യോതിഷക്കാർ പോയതും യഹോവയുടെ ദൂതൻ സ്വപ്നത്തിൽ യോസെഫിന് ഈ മുന്നറിയിപ്പ് കൊടുത്തു, എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് ഓടിപ്പോകുക. ഞാൻ പറയുന്നതുവരെ അവിടെ തന്നെ പാർക്കുക. ശിശുവിനെ കൊല്ലേണ്ടതിന് ഹെരോദാവ് അവനുവേണ്ടി തിരച്ചിൽ നടത്താൻ ഒരുങ്ങുന്നു. മത്തായി 2:13. അതു കേട്ടതേ അനുസരണയോടെ യാത്രയ്ക്ക് തയ്യാറെടുത്ത യോസെഫിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം കണ്ടത്. കുട്ടിയുടെ സുരക്ഷയായിരുന്നു യോസെഫിന് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അവൻ കുടുംബത്തെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി. ആ പുറജാതീയരായ ജ്യോതിഷക്കാർ കാഴ്ചവച്ച വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശമുള്ളതുകൊണ്ട് യാത്രയിലും അവിടെ ചെന്ന് താമസിക്കുമ്പോഴും കുടുംബത്തെ പരിപാലിക്കാൻ യോസെഫിന് കഴിയുമായിരുന്നു. കാനോനികമല്ലാത്ത അപ്പോക്രിഫ പുസ്തകങ്ങളിലെ കെട്ടുകഥകളും പഴങ്കഥകളും ഈജിപ്തിലേക്കുള്ള ഈ യാത്രയെ പിന്നീട് അതിശയോക്തി കലർത്തി വർണ്ണിച്ചിട്ടുണ്ട്. ഉണ്ണിയേശു അത്ഭുതം പ്രവർത്തിച്ച് യാത്രാദൂരം കുറച്ചെന്ന് ഒരു കഥ, കൊള്ളക്കാരെ കുഞ്ഞാടുകളെപ്പോലെ സൗമ്യരാക്കിയെന്ന് വേറൊരു കഥ, അമ്മയ്ക്ക് പഴം പറിക്കാൻ പാകത്തിന് ഈന്തപ്പനകൾ തലകുനിച്ചു നിൽക്കാൻ ഉണ്ണിയേശു ഇടയാക്കിയെന്നും കഥയുണ്ട്. അടിക്കുറിപ്പിങ്ങനെ വായിക്കുന്നു, സ്നാനമേറ്റ ശേഷമാണ് യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചതെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. യോഹന്നാൻ 2:1-11. ഖണ്ണിക തുടരുന്നു. എന്നാൽ വാസ്തവമോ? ഒരു സാധു കുടുംബത്തിന്റെ കഷ്ടപ്പാടും ആശങ്കകളും നിറഞ്ഞ ഒരു ദീർഘയാത്ര, അതും പരിചയമില്ലാത്ത ഒരു ദേശത്തേക്ക്. 12 ചോദ്യം: നാലുപാടും അപകടം നിറഞ്ഞ ഒരു ലോകത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന അച്ഛനമ്മമാർക്ക് യോസെഫിൽ നിന്ന് എന്തു പഠിക്കാം? മാതാപിതാക്കൾക്ക് യോസെഫിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. യോസെഫ് കുടുംബത്തെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായി അപ്പോൾ തന്നെ ജോലി കാര്യങ്ങൾ മാറ്റിവെച്ചു. സ്വന്ത സുഖങ്ങൾ കാര്യമാക്കിയില്ല, തന്റെ കുടുംബത്തെ യഹോവയിൽ നിന്നുള്ള പാവനമായ ഒരു നിധിയായിട്ടാണ് അവൻ കണ്ടത്. അപകടം നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഇന്നത്തെ മാതാപിതാക്കൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. കുഞ്ഞുങ്ങളെ അപകടത്തിലാക്കുകയും ദുഷിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ദുഷ്ടസ്വാധീനങ്ങൾ നിറഞ്ഞ ഒരു ലോകമാണിത്. മാതാപിതാക്കളെ, അപകടങ്ങളിൽ നിന്ന് മക്കളെ സംരക്ഷിക്കാൻ നിങ്ങൾ യോസെഫിനെപ്പോലെ വിവേകത്തോടെ ഉടനടി പ്രവർത്തിക്കുന്നുണ്ടോ? അവർക്ക് അപകടം പിണയാതിരിക്കാൻ നിങ്ങൾ ജാഗ്രതയോടിയിരിക്കുന്നുണ്ടോ? ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. യോസെഫ് കുടുംബത്തെ പോറ്റിപ്പുലർത്തി. 13-14 ഖണ്ഡികകൾ. ചോദ്യം: യോസെഫും മറിയയും നസറത്തിലേക്ക് തിരിച്ചുപോയി അവിടെ താമസം തുടങ്ങാനിടയായത് എങ്ങനെ? യോസെഫിന്റെ കുടുംബം ഈജിപ്തിൽ അധികനാൾ തങ്ങിയതായി തോന്നുന്നില്ല. കാരണം വൈകാതെ തന്നെ ദൂതൻ ഹെരോദാവ് മരിച്ച വിവരം യോസെഫിനെ അറിയിച്ചു. യോസെഫ് കുടുംബവുമായി ആ അന്യനാട്ടിൽ നിന്ന് ഇസ്രായേലിലേക്ക് മടങ്ങി. തന്റെ പുത്രനെ ഈജിപ്തിൽ നിന്ന് വിളിച്ചു വരുത്തുമെന്ന് മുൻകാലത്ത് യഹോവ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. 2:15. അങ്ങനെ ആ പ്രവചനം സത്യമായിത്തീർന്നു. യോസെഫിനും അതിലൊരു പങ്കുണ്ടായെന്ന് പറയാം. അതിരിക്കട്ടെ. കുടുംബത്തെയും കൊണ്ട് യോസെഫ് എവിടെ പോയി താമസിക്കും? നല്ല ജാഗ്രതയുള്ള ആളായിരുന്നു യോസെഫ്. ഹെരോദാവിനെ പോലെ തന്നെ ദുഷ്ടനും കൊലപാതകിയുമായ അർക്കലയോസാണ് യെരുശലേമിലെ ഇപ്പോഴത്തെ രാജാവെന്നറിഞ്ഞപ്പോൾ അങ്ങോട്ടു പോകാൻ യോസെഫിന് ഭയം തോന്നി. ആ ഭയം ന്യായവുമായിരുന്നു. ദൈവത്തിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ട് യോസെഫ് കുടുംബത്തെയും കൂട്ടി വടക്ക് ഗലീലയിലെ സ്വന്ത പട്ടണമായ നസറത്തിലേക്ക് പോയി. അവന്റെ കുടുംബത്തിന് അപകടഭീഷണിയുണ്ടായ യെരുശലേമിൽ നിന്ന് വളരെ അകലെയായിരുന്നു നസറത്ത്. അവിടെ അവർ താമസം തുടങ്ങി.
2:19-23 ഇങ്ങനെ വായിക്കുന്നു: ഹെരോദാവ് മരിച്ച ശേഷം യഹോവയുടെ ദൂതൻ ഈജിപ്തിൽ വച്ച് ഒരു സ്വപ്നത്തിൽ യോസെഫിന് പ്രത്യക്ഷനായി. ശിശുവിന്റെ ജീവൻ അപഹരിക്കാൻ നോക്കിയവർ മരിച്ചുപോയതിനാൽ നീ എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തു വന്നു. എന്നാൽ ഹെരോദാവിനു പകരം അവന്റെ മകനായ അർക്കലയോസ് യഹൂദ്യയിൽ രാജാവായി വാഴുന്നുവെന്ന് കേട്ടപ്പോൾ അവൻ അവിടേക്ക് പോകാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ ദിവ്യ മുന്നറിയിപ്പുകൂടെ ലഭിച്ചതിനാൽ അവൻ ഗലീല പ്രദേശത്തേക്ക് പോയി നസറത്ത് എന്ന പട്ടണത്തിൽ ചെന്നു പാർത്തു. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകേണ്ടതിന് ഇങ്ങനെ സംഭവിച്ചു.
15-16 ഖണ്ഡികകൾ. ചോദ്യം: യോസെഫിന്റെ ജോലി എങ്ങനെയുള്ളതായിരുന്നു? അവൻ മരപ്പണിക്കുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമായിരിക്കാം? ഒരു ലളിത ജീവിതമായിരുന്നു അവരുടേത്. പക്ഷേ അത് പറയുന്നതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല. ബൈബിൾ യോസെഫിനെ തച്ചൻ എന്നാണ് വിളിക്കുന്നത്. മരവും തടിയും ഉപയോഗിച്ചുള്ള എല്ലാ പണികളും ചെയ്യുന്ന ഒരാളെയാണ് തച്ചൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തച്ചന്റെ ജോലികൾ പലതാണ്. മരമുള്ളിടത്ത് പോയി പറ്റിയ മരം കണ്ടെത്തി വെട്ടിവീഴ്ത്തണം. അത് പണിസ്ഥലത്തെത്തിക്കണം. തൊലിച്ചെത്തി ഉണക്കി പരുവപ്പെടുത്തണം. അതുപയോഗിച്ചാണ് വീടുകൾ, വള്ളങ്ങൾ, ചെറുപാലങ്ങൾ, വലിച്ചുകൊണ്ടുപോകുന്ന വണ്ടികൾ, ചക്രങ്ങൾ, നുകങ്ങൾ എന്നിവയും കൃഷി ആവശ്യത്തിനുള്ള എല്ലാത്തരം ഉപകരണങ്ങളും പണിതുണ്ടാക്കുന്നത്. നല്ല ശാരീരിക അധ്വാനം വേണ്ടിവരുന്ന ജോലിയാണ് ഇത്. ബൈബിൾ കാലങ്ങളിൽ തച്ചൻ അയാളുടെ കൊച്ചുവീടിന്റെ മുൻവശത്ത് വാതിലിനോട് ചേർന്നോ വീടിനോട് തൊട്ടുള്ള പണിപ്പുരയിലോ ആണ് മരപ്പണികൾ ചെയ്തു പോന്നിരുന്നത്. യോസെഫിന്റെ പണിശാലയിൽ തടിപ്പണിക്കുള്ള എല്ലാത്തരം ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. ചിലത് യോസെഫിന്റെ അപ്പൻ ഉപയോഗിച്ചിരുന്നവയാകാം. നമുക്ക് യോസെഫിന്റെ പണിശാലയിലേക്കൊന്ന് കണ്ണോടിച്ചാലോ? മട്ടം, തൂക്കുകട്ട, മുഴക്കോൽ, കൈക്കോടാലി, കൈവാൾ, ചീകുളി, ഇരുമ്പു ചുറ്റിക, കൊട്ടുവടി, പലതരം ഉളികൾ, അങ്ങനെയെല്ലാമുണ്ട്. തടി തുളയ്ക്കുന്ന പിരിയൻ തമര് ഒരു വശത്ത് വെച്ചിരിക്കുന്നു. ഒരു ചെറിയ വില്ലിന്റെ ഞാൻ തമരിന്റെ പിരിയിൽ ചുറ്റി മുമ്പോട്ടും പുറകോട്ടും വലിച്ചാണ് തടിയിൽ തുളയിടുന്നത്. പിന്നെ പലയിനം പശകൾ നിരത്തിവച്ചിട്ടുണ്ട്. അപ്പുറത്ത് കുറച്ചാണികൾ, നല്ല വില വരുന്നവയാണെന്ന് തോന്നുന്നു. 17-18 ഖണ്ഡികകൾ. ഏ ചോദ്യം: വളർത്തച്ഛനിൽ നിന്ന് യേശു എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? ബി ചോദ്യം: യോസഫിന് പഴയതിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ട്? വളർത്തച്ഛൻ ജോലി ചെയ്യുന്നത് ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്ന ബാലനായ യേശുവിനെ നിങ്ങൾക്ക് കാണാമോ? യോസെഫിന്റെ ഓരോ ചലനങ്ങളും കൗതുകത്തോടെ നോക്കുകയാണ് അവൻ. അച്ഛന്റെ വീതിയേറിയ ചുമലുകൾ, ബലിഷ്ടമായ കരങ്ങൾ, ആ കൈച്ചുറുക്ക്, കണ്ണുകളിലെ ബുദ്ധികൂർമത, അതെല്ലാം കണ്ട് അത്ഭുതം കൂറുകയാണ് ആ കൊച്ചുബാലൻ. നോക്കി നിൽക്കുന്ന മകനെ അടുത്തു വിളിച്ച് ചെറിയ ചില പണികൾ യോസെഫ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ? ഉണക്കിയെടുത്ത മീൻ തുകൽ ഉപയോഗിച്ച് തടിയുടെ പരുക്കൻ പ്രതലങ്ങൾ മിനുസപ്പെടുത്തുന്നതുപോലെയുള്ള ജോലികൾ, കാട്ടത്തി, ഓക്ക്, ഒലിവ് തുടങ്ങി പലയിനം തടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവൻ യേശുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ? മരങ്ങൾ വെട്ടിവീഴ്ത്തുകയും തുലാങ്ങൾ മുറിച്ച് മിനുക്കുകയും തടിക്കഷ്ണങ്ങൾ കൂട്ടിയോജിപ്പിക്കാനായി തടിയുടെ ചേർപ്പുകൾ അടിച്ചടിച്ചുറപ്പിക്കുകയും ചെയ്യുന്ന യോസഫിന്റെ ബലിഷ്ടകരങ്ങൾ. ബലിഷ്ടമായ ആ കരങ്ങൾ തന്നെയാണല്ലോ തന്നെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയും മൃദുലവാത്സല്യങ്ങളോടെ തലോടുന്നത്, സാന്ത്വനിപ്പിക്കുന്നത്. വളർത്തച്ഛനായ യോസഫ് പണി ചെയ്യുന്നത് സ്നേഹാദരങ്ങളോടെ നോക്കി നിൽക്കുന്ന യേശുവിനെയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. യേശു മാത്രമല്ല, അവനെ കൂടാതെ കുറഞ്ഞത് 6 കുട്ടികളെങ്കിലും ആ ദമ്പതികൾക്ക് ജനിച്ചു. അങ്ങനെ അതൊരു വലിയ കുടുംബമായി. ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം. യോസെഫിന്റെ ജോലിയും ഉത്തരവാദിത്തങ്ങളും കൂടി. 19 ഖണ്ഡിക ചോദ്യം: കുടുംബത്തിന്റെ ആത്മീയ ആവശ്യങ്ങൾക്ക് യോസെഫ് ശ്രദ്ധയും കരുതലും കാണിച്ചത് എങ്ങനെ? എന്നിരുന്നാലും ഈ ജോലികളെക്കാളെല്ലാം പ്രധാനം തന്റെ കുടുംബത്തിന് ദൈവവുമായുള്ള ഉറ്റ ബന്ധമാണെന്ന് യോസെഫ് മനസ്സിലാക്കി. അതുകൊണ്ട് യഹോവയാൻ ദൈവത്തെയും അവന്റെ നിയമങ്ങളെയും കുറിച്ച് തന്റെ മക്കളെ പഠിപ്പിക്കാൻ അവൻ സമയം കണ്ടെത്തി. ന്യായപ്രമാണം ഉച്ചത്തിൽ വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന സിനഗോഗിൽ യോസെഫും മറിയയും കുട്ടികളെയും കൂട്ടി പോകുക പതിവായിരുന്നു. സിനഗോഗിൽ നിന്ന് മടങ്ങുന്ന വഴി ബാലനായ യേശു യോസെഫിനോട് തുരുതുര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ലേ? യഹോവയെയും അവന്റെ നിയമങ്ങളെയും കുറിച്ചുള്ള മകന്റെ ചോദ്യങ്ങൾക്കുത്തരം നൽകാൻ യോസെഫ് കഴിയുന്നതുപോലെയെല്ലാം ശ്രമിച്ചിട്ടുണ്ടാകും. യോസെഫ് കുടുംബത്തെയും കൂട്ടി യെരുശലേമിലെ ആലയത്തിൽ ഉത്സവങ്ങൾക്കും പോകുമായിരുന്നു. വാർഷിക പെസഹ ആചരണത്തിന് 120 കിലോമീറ്റർ അകലെയുള്ള യെരുശലേമിലേക്ക് യാത്ര ചെയ്ത് പെസഹ ആചരിച്ച് മടങ്ങിവരാൻ ഏതാണ്ട് 2 ആഴ്ചയെടുക്കും. 20 ഖണ്ഡിക ചോദ്യം: കുടുംബനാഥന്മാർക്ക് യോസെഫിന്റെ മാതൃക എങ്ങനെ അനുകരിക്കാനാകും? ഇന്ന് ദൈവജനത്തിനിടയിലെ കുടുംബനാഥന്മാർ യോസെഫിന്റെ ഈ മാതൃക അനുകരിക്കുന്നു. കുടുംബത്തിനുവേണ്ടി കരുതാൻ അവർ കഠിനാധ്വാനം ചെയ്യുന്നു. എന്നാൽ മക്കളെ യഹോവയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനാണ് അവർ ഏറെ പ്രാധാന്യം നൽകുന്നത്. എന്തു ത്യാഗം സഹിച്ചും അവർ കുടുംബാരാധന മുടങ്ങാതെ നടത്തും. സഭായോഗങ്ങൾക്കും സമ്മേളനങ്ങൾക്കും കൺവെൻഷനുകൾക്കും ഈ കുടുംബനാഥന്മാർ മക്കളെ കൊണ്ടുപോകും. അവർക്കുവേണ്ടി മാതാപിതാക്കൾക്ക് സ്വരൂപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നിക്ഷേപം ഇതാണെന്ന് യോസെഫിനെപ്പോലെ ഈ കുടുംബനാഥന്മാർക്കും അറിയാം. വേവലാതിയോടെ 21 ഖണ്ഡിക ചോദ്യം: യോസെഫിന്റെ കുടുംബത്തിന് പെസഹാക്കാലം എങ്ങനെയുള്ള സമയമായിരുന്നു? യേശുവിനെ കാണാനില്ലെന്ന് യോസെഫും മറിയയും തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? യേശുവിന് 12 വയസ്സുള്ളപ്പോൾ യോസെഫ് പതിവ് പോലെ കുടുംബത്തെയും കൂട്ടി യെരുശലേമിലേക്ക് പോയി. അത് പെസഹായുടെ സമയമായിരുന്നു. ആവേശം നിറഞ്ഞ ഉത്സവകാലം. വലിയ കുടുംബങ്ങൾ കൂട്ടങ്ങളായി ഒരുമിച്ചാണ് യെരുശലേമിലേക്ക് സഞ്ചരിക്കാറ്. വസന്തമായതിനാൽ നാട്ടിൻപുറത്തെവിടെയും പച്ചപ്പിന്റെ സമൃദ്ധി. ആ യാത്രയുടെ രസം ഊഹിക്കാമല്ലോ. യെരുശലേമിലേക്കുള്ള കയറ്റം അടുക്കുകയാണ്. പച്ചപ്പ് കുറഞ്ഞ മലഞ്ചെരിവുകളാണ് ഇനിയങ്ങോട്ട്. അവിടെ എത്തുമ്പോൾ പലരും സങ്കീർത്തനങ്ങളിലെ മനപ്പാടമാക്കിയ ആരോഹണ ഗീതങ്ങൾ ആലപിക്കാറുണ്ട്. ലക്ഷക്കണക്കിനാളുകൾ നഗരത്തിലെത്തുമ്പോൾ എന്തു തിരക്കായിരിക്കും! അത്യാഹ്ലാദം നിറഞ്ഞ ഉത്സവവേള. അത് കഴിഞ്ഞാൽ പിന്നെ മടക്കയാത്ര. കുടുംബങ്ങൾ യാത്രാസംഘങ്ങളായി താൻ താങ്കളുടെ നാടുകളിലേക്ക് മടങ്ങുകയായി. ഒരുപക്ഷെ യോസെഫിനും മറിയയ്ക്കും പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വന്നിരിക്കാം. അതുകൊണ്ടാവാം മടക്കയാത്രയിൽ യേശു കുടുംബാംഗങ്ങളുടെ ഒപ്പമോ മറ്റ് യാത്രക്കാരുടെ കൂടെയോ ഉണ്ടായിരിക്കുമെന്ന് കരുതി അവർ യാത്ര തുടർന്നത്. അങ്ങനെ യെരുശലേമിൽ നിന്ന് ഒരു ദിവസത്തെ വഴിദൂരം പിന്നിട്ടു. അപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്, യേശുവിനെ കാണാനില്ല. 22-23 ഖണ്ഡികകൾ. ചോദ്യം: മകനെ കാണാതായപ്പോൾ യോസേഫും മറിയയും എന്തു ചെയ്തു? ഒടുവിൽ അവനെ കണ്ടെത്തിയപ്പോൾ മറിയ എന്തു പറഞ്ഞു? വേവലാതിയോടെ അവർ യെരുശലേമിലേക്ക് തിരിച്ചു നടന്നു. ഇപ്പോൾ നഗരത്തിലെ തിരക്കൊഴിഞ്ഞിരിക്കുന്നു. ആളൊഴിഞ്ഞ തെരുവീഥികളിലൂടെ മകന്റെ പേരും വിളിച്ച് ആധിയോടെ അലയുന്ന ആ അച്ഛനമ്മമാരെ നിങ്ങൾക്ക് കാണാനാകുന്നുണ്ടോ? അവൻ എവിടെ പോയി? അവർ തിരക്കിക്കൊണ്ടേയിരുന്നു. 3 ദിവസമായപ്പോഴേക്കും യോസെഫ് ആകെ തളർന്നു കാണും. യഹോവ തന്നെ ഏൽപ്പിച്ച ആ നിധി കാത്തുസൂക്ഷിക്കുന്നതിൽ തനിക്ക് വീഴ്ച പറ്റിയോ? യോസെഫിന്റെ ഉള്ളൊന്നു പിടഞ്ഞോ? അങ്ങനെ തേടിത്തേടി ഒടുവിൽ അവർ ആലയത്തിലെത്തി. ആലയത്തിന്റെ മുക്കും മൂലയും എല്ലാം തിരഞ്ഞ് ഒടുവിൽ അവർ എത്തിപ്പെട്ടത് വിശാലമായൊരു മുറിയിലാണ്. അവിടെ ന്യായപ്രമാണത്തിൽ വൈദഗ്ധ്യമുള്ള പണ്ഡിതന്മാർ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ്. നോക്കുമ്പോൾ അതാ, അവരുടെ നടുവിൽ യേശു ഇരിക്കുന്നു. യോസെഫിനും മറിയയ്ക്കും ശ്വാസം നേരെ വീണത് അപ്പോഴാണ്. ആ ഉപദേഷ്ടാക്കൾ പറയുന്നത് കേൾക്കുകയും അവരോട് ആകാംക്ഷയോടെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയുമായിരുന്നു യേശു. ബാലന്റെ ഗ്രാഹ്യത്തിലും അവൻ പറഞ്ഞ ഉത്തരങ്ങളിലും അമ്പരന്നിരിക്കുകയാണ് ആ പുരുഷന്മാർ. ആ രംഗം കണ്ട് മറിയയ്ക്കും യോസെഫിനും അതിശയമായി. ഈ സന്ദർഭത്തിൽ യോസെഫ് എന്തെങ്കിലും പറയുന്നതായി ബൈബിൾ രേഖയിൽ കാണുന്നില്ല. എന്നാൽ ആ മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും ഉത്കണ്ഠ മറിയയുടെ ഈ വാക്കുകളിലുണ്ടായിരുന്നു. മകനെ, നീ ഈ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും വേവലാതിയോടെ നിന്നെ തിരയുകയായിരുന്നു. ലൂക്കോസ് 2:47-48. 24 ഖണ്ഡിക. ചോദ്യം: രക്ഷിതാക്കളുടെ ഉത്കണ്ഠകളുടെയും മനോവികാരങ്ങളുടെയും ഒരു യഥാർത്ഥ ചിത്രം ബൈബിൾ വരച്ചിട്ടിരിക്കുന്നത് എങ്ങനെ? ആ ഏതാനും വാക്കുകളിലൂടെ രക്ഷിതാക്കളുടെ മനോവികാരങ്ങൾ ദൈവവചനം അതുപടി വരച്ചിട്ടിരിക്കുന്നു. മക്കളെയോർത്തുള്ള ഇത്തരം വേവലാതി മാതാപിതാക്കളുടെ കൂടപ്പിറപ്പാണ്. കുട്ടി പൂർണ്ണനാണെങ്കിലും അതിനൊരു മാറ്റവുമില്ലെന്നാണ് ഈ അനുഭവം കാണിക്കുന്നത്. എവിടെയും അപകടം പതിയിരിക്കുന്ന ലോകമാണ് ഇന്നത്തേത്. മാതാപിതാക്കൾക്ക് ഈ ലോകം കൊണ്ടുവരുന്ന വേവലാതികൾ പലതും വാക്കുകൾക്കപ്പുറമാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ ഉള്ളിലെ ആധിയും ഉത്കണ്ഠകളും സ്വാഭാവികമാണെന്ന് ബൈബിൾ സമ്മതിച്ചു പറയുന്നു. അത് നിങ്ങൾക്കു വലിയ ആശ്വാസമല്ലേ? 25-26 ഖണ്ഡികകൾ. ചോദ്യം: അച്ഛനമ്മമാർക്ക് യേശു എന്തു മറുപടിയാണ് കൊടുത്തത്? മകന്റെ വാക്കുകൾ കേട്ടപ്പോൾ യോസെഫിന് എന്തു തോന്നിയിരിക്കാം? തന്റെ പിതാവായ യഹോവയോട് ഏറ്റവും അടുപ്പം തോന്നുന്ന സ്ഥലത്താണ് യേശു തങ്ങിയത്. അതെ, അവന്റെ പിതാവിന്റെ ആലയത്തിൽ. അങ്ങനെയൊരു സ്ഥലം ഭൂമിയിൽ വേറെയില്ലായിരുന്നു. അവിടെയായിരുന്ന ദിവസങ്ങളിൽ തന്റെ പിതാവിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം അതേപടി ഒപ്പിയെടുക്കുകയായിരുന്നു ആ ബാലൻ. അതുകൊണ്ടുതന്നെ തികഞ്ഞ നിഷ്കളങ്കതയോടെ അവൻ ചോദിച്ചു: നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്തിന്? ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലയോ? ലൂക്കോസ് 2:49. യോസെഫ് മകൻ പറഞ്ഞതിനെക്കുറിച്ച് പലവട്ടം ചിന്തിച്ചു. മകന്റെ ഓരോ വാക്കും ആ പിതാവിനെ അഭിമാനപുളകിതനാക്കിയിട്ടുണ്ടാകും. യഹോവയാം ദൈവത്തെക്കുറിച്ച് ആ വിധത്തിൽ ചിന്തിക്കാൻ തന്നെയാണല്ലോ വളർത്തുമകനെ ഇത്രയും നാൾ താൻ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും. തന്റെ പ്രയത്നത്തിന് ഫലമുണ്ടായല്ലോ. ആ പിതാവിന്റെ മനം നിറഞ്ഞിട്ടുണ്ടാകും. യേശു ഇപ്പോൾ 12 വയസ്സുള്ള ഒരു ബാലനാണ്. ഇതിനോടകം പിതാവെന്ന വാക്ക് അവന്റെ ഉള്ളിൽ ഊഷ്മളമായ വികാരങ്ങൾ നിറച്ചിരുന്നു. യോസഫിന്റെ കൂടെ ചെലവഴിച്ച വർഷങ്ങളിൽ വാത്സല്യനിധിയായ ഒരു പിതാവ് എങ്ങനെയാണെന്ന് അനുഭവിച്ചറിയാൻ അവന് കഴിഞ്ഞിരുന്നു. യേശുവിന്റെ മനസ്സിൽ പിതാവ് എന്ന വാക്കിനർത്ഥം പകർന്ന മനുഷ്യൻ അതായിരുന്നു യോസേഫ്. 27 ഖണ്ഡിക. ചോദ്യം: പിതാവെന്ന നിലയിൽ നിങ്ങൾക്കെന്തു പദവിയുണ്ട്? യോസേഫിന്റെ മാതൃക നിങ്ങൾ ഓർക്കേണ്ടത് എന്തുകൊണ്ട്? നിങ്ങളൊരു പിതാവാണെങ്കിൽ എത്ര വലിയൊരു പദവിയാണ് നിങ്ങളുടേതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ആ പദവി? മക്കളോട് സ്നേഹവാത്സല്യങ്ങളും കരുതലും കാണിച്ചുകൊണ്ട് യഹോവയാൻ ദൈവത്തെ സ്വർഗീയ പിതാവായി കാണാൻ പഠിപ്പിക്കുക. സ്വർഗത്തിലുള്ള ഈ പിതാവ് തങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. അങ്ങനെ യഹോവയെക്കുറിച്ച് മക്കളുടെ മനസ്സിൽ മനോഹരമായൊരു ചിത്രം വരച്ചിടുക. ഇനി നിങ്ങൾ രണ്ടാനച്ഛനാണോ? നിങ്ങൾക്കുള്ളത് ദത്തുമക്കളാണോ? നിങ്ങളുടെ സാഹചര്യം ഇതാണെങ്കിൽ യോസഫിനെ കണ്ടു പഠിക്കുക. എങ്ങനെയായാലും ആ കുട്ടികൾക്ക് നിങ്ങൾ അച്ഛനാണ്. ഓരോ കുട്ടിയെയും നിങ്ങളുടെ സ്വന്തം കുട്ടിയായി കാണുക. ആ കുട്ടിയെപ്പോലെ മറ്റൊരു കുട്ടിയുമില്ലെന്നോർക്കുക. അവരുടെ സ്വർഗീയ പിതാവായ യഹോവയോട് അടുത്തടുത്ത് ചെല്ലാൻ അവരെ പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക.
എഫേസ്യർ 6:4 ഇങ്ങനെ വായിക്കുന്നു: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കാതെ യഹോവയുടെ ശിക്ഷണത്തിലും അവന്റെ ചിന്തകൾക്കനുസൃതമായും അവരെ വളർത്തിക്കൊണ്ടുവരിക.
യോസേഫ് പിടിച്ചുനിന്നു. 28-29 ഖണ്ഡികകൾ. ഏ ചോദ്യം: ലൂക്കോസ് 2:51-52 രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ യോസേഫിനെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു? ബി ചോദ്യം: മകൻ ജ്ഞാനത്തിൽ വളർന്നുവരാൻ യോസേഫ് വഹിച്ച പങ്കെന്താണ്? യോസേഫിന്റെ ജീവിതത്തെക്കുറിച്ച് ഏതാനും നുറുങ്ങു വിവരങ്ങളെ ഇനിയങ്ങോട്ട് ബൈബിൾ വെളിപ്പെടുത്തുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നതാണ് അവയോരൊന്നും. അതിൽ ചിലത് ഇവയാണ്. യേശുവിനെപ്പറ്റി പറയുമ്പോൾ അവൻ അവർക്ക് കീഴ്പ്പെട്ടിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അതായത് യോസെഫിനും മറിയയ്ക്കും. യേശുവാകട്ടെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നുവന്നു എന്നും നമ്മൾ കാണുന്നു.
ലൂക്കോസ് 2:51-52 ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവൻ അവരോടുകൂടെ പോയി നസ്രത്തിൽ ചെന്ന് അവർക്ക് കീഴ്പ്പെട്ടിരുന്നു. അവന്റെ അമ്മയോ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവാകട്ടെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നുവന്നു.
യോസഫിനെക്കുറിച്ച് ഈ വാക്കുകൾ എന്താണ് വെളിപ്പെടുത്തുന്നത്? ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. കുടുംബകാര്യങ്ങളിൽ തുടർന്നും യോസേഫ് നേതൃത്വമെടുത്തിരുന്നു എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. കാരണം യോസേഫിന്റെ പൂർണ്ണതയുള്ള പുത്രൻ അവന്റെ അധികാരത്തെ ആദരിക്കുകയും അവന് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്തു എന്നാണ് വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. യേശു ജ്ഞാനത്തിൽ വളർന്നുവന്നു എന്നും വിവരണം പറയുന്നു. തന്റെ മകൻ ജ്ഞാനത്തിൽ വളർന്നുവരാൻ യോസേഫ് ഒരു വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കാലങ്ങളായി യഹൂദന്മാർക്കിടയിൽ പ്രചാരത്തിലിരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. ആ ചൊല്ല് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇന്നും അത് വായിക്കാൻ കഴിയും. പഴഞ്ചൊല്ലിന്റെ സാരമിതാണ്: ധാരാളം ഒഴിവു സമയമുള്ളവരെ ജ്ഞാനികളാകൂ. അല്ലാതെ കച്ചവടക്കാർക്കും തച്ചന്മാർക്കും കൃഷിക്കാർക്കും കൊല്ലന്മാർക്കുമൊന്നും ന്യായാന്യായങ്ങൾ വിവേചിക്കാനും വിധി പറയാനും അറിയില്ല. അവരുടെ വായിൽ നിന്ന് ഒരിക്കലും ജ്ഞാനമൊഴികൾ വരികയുമില്ല. യേശു പിന്നീട് ഈ പഴഞ്ചൊല്ലിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടി. കാരണം യേശു വളർന്ന് ഏറ്റവും വലിയ ജ്ഞാനിയായിത്തീർന്നു. യേശുവിന്റെ വളർത്തച്ഛനായ യോസേഫ് ഒരു എളിയ മരപ്പണിക്കാരനായിരുന്നിട്ടും മകന് ജ്ഞാനമൊഴികൾ പകർന്നു നൽകാൻ കഴിഞ്ഞു. കുട്ടിക്കാലം തൊട്ടേ ആ ജ്ഞാനോപദേശങ്ങൾ കേട്ടാണ് യേശു വളർന്നത്. 30 ചോദ്യം: ഇന്നുള്ള രക്ഷിതാക്കൾക്ക് യോസെഫ് എങ്ങനെ മാതൃക വച്ചിരിക്കുന്നു? യേശുവിന്റെ ശാരീരിക വളർച്ചയിലും യോസെഫിന്റെ സ്വാധീനം കാണാനാകും. നല്ല ഭക്ഷണവും പരിചരണവും കിട്ടി വളർന്ന കുട്ടിയായിരുന്നു യേശു. അവൻ വളർന്ന് കരുത്തനായ ഒരു പുരുഷനായി. നല്ല കായികാധ്വാനമുള്ള മരപ്പണിയിൽ സമർത്ഥനാകാൻ യോസെഫ് മകനെ പരിശീലിപ്പിച്ചു. ഒരു തച്ചന്റെ മകനായിട്ടു മാത്രമല്ല, തച്ചൻ എന്നുകൂടിയാണ് യേശു അറിയപ്പെട്ടത്. 6:3 യോസെഫിന്റെ ശ്രമം ഫലം കണ്ടുവെന്ന് വ്യക്തം. ഇന്നുള്ള കുടുംബനാഥന്മാർക്ക് യോസെഫിൽ നിന്ന് പഠിക്കാനുള്ള ഒരു പാഠം ഇവിടെയുണ്ട്. കുട്ടികളുടെ ശാരീരിക ആരോഗ്യവും സന്തോഷവും രക്ഷാകർത്താക്കൾ ഉറപ്പുവരുത്തണം. അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി അവർക്കുണ്ടാക്കിക്കൊടുക്കുകയും വേണം. 31 ഏ ചോദ്യം: യോസെഫിന്റെ ജീവിതാവസാനം സംബന്ധിച്ച് തെളിവുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ബി ചോദ്യം: നമുക്കനുകരിക്കാനായി യോസെഫ് എന്തു മാതൃകയാണ് വെച്ചിരിക്കുന്നത്? യേശു സ്നാനമേറ്റതിനെക്കുറിച്ചുള്ള ബൈബിൾ വിവരണത്തിൽ എത്തിയാൽ പിന്നെ തുടർന്നുള്ള രംഗങ്ങളിലൊന്നും നമ്മൾ യോസെഫിനെ കാണുന്നില്ല. സ്നാനമേറ്റപ്പോൾ യേശുവിന് 30 വയസ്സായിരുന്നു. യേശു ശുശ്രൂഷ തുടങ്ങിയ ആ സമയമായപ്പോഴേക്കും മറിയ വിധവയായി കഴിഞ്ഞിരുന്നെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. എന്തായിരുന്നാലും യോസെഫ് തനതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. തന്റെ കുടുംബത്തെ പരിരക്ഷിച്ച് പോറ്റിപ്പുലർത്തി ജീവിതാവസാനം വരെ വിശ്വസ്തതയോടെ പിടിച്ചുനിന്ന് ഉജ്ജ്വലമായ മാതൃക വെച്ച ഒരു പിതാവായിരുന്നു അവൻ. ഏതൊരച്ഛനും ഏതൊരു രക്ഷിതാവും എന്തിനേറെ ഏതൊരു ക്രിസ്ത്യാനിയും നിശ്ചയമായും പകർത്തേണ്ട ഒരു മാതൃകയാണ് യോസെഫ്. അത്ര അനുകരണീയമാണ് ഈ ദൈവദാസന്റെ വിശ്വാസവും ജീവിതവും. യോസെഫ് മരിച്ചത് എപ്പോഴാണ്? യേശുവിന് 12 വയസ്സുള്ളപ്പോൾ യോസെഫ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്ന് നമുക്കറിയാം. ആ പ്രായത്തിലാണ് യഹൂദ സമൂഹത്തിലെ ആൺകുട്ടികൾ അപ്പന്റെ തൊഴിൽ പഠിച്ചു തുടങ്ങുന്നത്. 15 വയസ്സാകുന്നതോടെ ഒരാളുടെ കീഴിൽ തൊഴിലെടുത്തു തുടങ്ങുകയും ചെയ്യും. യേശു ഒരു തച്ചന്റെ വൈദഗ്ധ്യങ്ങളെല്ലാം പഠിച്ചെടുക്കുന്നതുവരെ യോസെഫ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്ന് വേണം കരുതാൻ. എന്നാൽ 30 വയസ്സിനോടടുത്ത് യേശു ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ യോസെഫ് ഉണ്ടായിരുന്നോ? സംശയമാണ്. കാരണം ആ സമയത്ത് നടക്കുന്ന സംഭവങ്ങളിൽ യേശുവിന്റെ അമ്മയെയും സഹോദരന്മാരെയും സഹോദരിമാരെയും കുറിച്ചെല്ലാം വിവരണം പറയുന്നുണ്ട്. പക്ഷേ യോസെഫിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. യേശുവിനെ യോസെഫിന്റെ മകൻ എന്നല്ല, മറിയയുടെ മകൻ എന്ന് പിന്നീടൊരിക്കൽ വിളിക്കുക പോലും ചെയ്യുന്നു. 6:3 മറിയ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നതായും തീരുമാനങ്ങളെടുക്കുന്നതായും പിന്നീടങ്ങോട്ട് നമ്മൾ കാണുന്നുണ്ട്. ഭർത്താവിനോട് ആലോചിക്കുന്നതായുള്ള പരാമർശങ്ങളൊന്നുമില്ല. ഒരു സ്ത്രീ വിധവയാണെങ്കിലേ അത്തരമൊരു സാഹചര്യമുണ്ടാകൂ. അല്ലാത്ത പക്ഷം ബൈബിൾ കാലങ്ങളിൽ സ്ത്രീകൾ അങ്ങനെ ചെയ്യാറില്ല. യേശു സ്തംഭത്തിൽ മരിച്ചുകൊണ്ടിരിക്കെ തന്റെ അമ്മയെ അവൻ അപ്പോസ്തലനായ യോഹന്നാനെ ഏൽപ്പിക്കുന്നുണ്ട്. യോസെഫ് അപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നതിന് തെളിവായി പറയാവുന്ന മറ്റൊരു കാര്യമാണ് ഇത്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ യേശു താരതമ്യേന യുവപ്രായത്തിലായിരിക്കെ തന്നെ യോസെഫ് മരിച്ചുപോയിട്ടുണ്ടാകും. വീട്ടിലെ മൂത്ത മകനെന്ന നിലയിൽ യേശു അപ്പന്റെ മരപ്പണി ഏറ്റെടുത്ത് താൻ സ്നാനമേൽക്കുന്നതുവരെ ആ തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്തി. ചിന്തിക്കാൻ: കുടുംബത്തെ സംരക്ഷിക്കാൻ യോസെഫ് പ്രവർത്തിച്ചത് എങ്ങനെ? യോസെഫ് കുടുംബത്തെ പോറ്റിപ്പുലർത്തിയത് എങ്ങനെയാണ്? ദൈവം നൽകിയ നിയോഗം യോസെഫ് വിശ്വസ്തതയോടെ നിറവേറ്റിയെന്ന് കാണിക്കുന്ന സംഭവങ്ങൾ ഏതെല്ലാം? യോസെഫിന്റെ മാതൃക ഏതെല്ലാം വിധത്തിൽ അനുകരിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്?